Save me from things. നല്ല ഒരു ഞായറാഴ്ച ദിവസം നമുക്ക് ഒത്തിരി ടെംപ്റ്റേഷൻസ് ഉണ്ട്, എങ്ങനെയെങ്കിലും പള്ളി പോവാതിരിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിച്ചുവിടാനായിട്ട്. രാവിലെ നമ്മൾ കണ്ണു തുറന്ന് വെളിയിലോട്ട് നോക്കുന്ന സമയം തൊട്ടേ നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പോവല്ല, എങ്ങനെയെങ്കിലും പള്ളി പോവല്ല. അതിനെ അതിജീവിച്ച് വന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ വിശുദ്ധ എവൻഗെലിയൻ ഭാഗത്തെക്കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് ചെറിയ ചിന്തകൾ നിങ്ങളുടെ മുൻപ് വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ബിഹെഡിങ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ്റെ ശിരസ് ഛേദിച്ച ദിവസമാണ്. യോഹന്നാൻ സ്നാപകൻ്റെ ശിരസ് എന്തിനാണ് അവർ വെട്ടിക്കളഞ്ഞത്? എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തത്? എന്തെങ്കിലും ഒരു ഒരു ഫെയർ ട്രയൽ നടത്തിയിട്ട് ദിസ് ഇസ് ദി തിങ് ഹി ഹാസ് കമ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കോടതി അദ്ദേഹത്തെ വിധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ എങ്ങനെ കൊല്ലാനായിട്ട് സാധിക്കും? എന്തിനെ കൊന്നു? ഇത് നമ്മൾ നമുക്കെല്ലാം അറിയാവുന്ന സ്റ്റോറിയാണ്. എന്നാലും അത് ഒന്ന് ചിന്തിക്കാനാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഭയിൽ യേശുക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട്. കന്യാമറിയാമിൻ്റെ ബർത്ത്ഡേ നമ്മൾ 8 നവംബർ സമയത്തൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. എന്നാൽ അതുപോലെ വളരെ യേശുക്രിസ്തുവിൻ്റെ അല്ലാതെ പിന്നെ സഭ കാനൂനികമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരാളാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. യോഹന്നാൻ സ്നാപകൻ്റെ ജനനം അറൗണ്ട് ദറ്റ് സെയിം ഡേ സഖറിയാ പുരോഹിതൻ്റെ വാവ് തുറക്കുന്നതും അങ്ങനെ ഉള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടിക്കളഞ്ഞു എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് വാട്ട് ഹാപ്പൺ ടു ജോൺ ദ ബാപ്റ്റിസ്റ്റ്? ഈ 32 വർഷം യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് എന്നേക്കാൾ വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ്റെ ഒരു രംഗപ്രവേശം എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാകണമെങ്കിൽ വാട്ട് ഹാപ്പൺ ടു ദ ചൈൽഡ് ജോൺ? സഖറിയായ്ക്കും എലിസബത്തിനും ഉണ്ടായ കുഞ്ഞ്, അതിലെന്താ സംഭവിച്ചത്? ഹെരോദാവ് എല്ലാ ആളുകളെയും എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനായിട്ട് ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. രണ്ട് സോഴ്സ്, ഒരു കോപ്റ്റിക് സിനേറിയം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റിനകത്ത് സഖറിയാ പുരോഹിതൻ ഈ കുഞ്ഞിനെ വെട്ടിക്കൊല്ലാനായിട്ട് പടയാളികൾ വരുന്ന സമയത്ത് ഹി വാസ് ഹോൾഡിംഗ് ദ ചൈൽഡ് ആൻഡ് ഹി വാസ് റണ്ണിങ് ടു ദ ടെമ്പിൾ ഓഫ് ജെറുസലേം, യെരുശലേം ദേവാലയത്തിലേക്ക് ഓടിപ്പോയി അതിൻ്റെ ത്രോണോസിൻ്റെ മറവിൽ ചെന്നിട്ട് അവിടെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ആ ത്രോണോസിനെ കൊണ്ട് വെക്കുന്നതായിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവിടുന്ന് ഈ ആളുകൾ വന്നതിന് ശേഷം ഈ സഖറിയാ പുരോഹിതനെ അവിടെ വെച്ച് വെട്ടിക്കൊല്ലുകയാണ്. അതുകൊണ്ട് യെരുശലേം ദേവാലയത്തിൻ്റെ ആ മാർബിൾ ചുവരുകളിൽ ആ സഖറിയാ പുരോഹിതൻ്റെ രക്തം അവിടെ തെറിച്ചു വീണു എന്നുള്ളത് വെച്ചുകൊണ്ടാണ് കർത്താവ് പത്താഴ്ച സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഹാബേല് തൊട്ട് സഖറിയാ വരെയുള്ളവരുടെ രക്തം ഇന്നസെൻറ്റ് ബ്ലഡിനെ കുറിച്ച് അവിടെ പറയുന്ന പരാമർശം അതാണ്. അത് ഒരു വേർഷൻ. രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത് വെൻ സഖറിയ വാസ് ഈ യേശുക്രിസ്തുവിൻ്റെ ഈ മജായിസ് അവർ ദൈവ ലുക്കിംഗ് ഫോർ യേശു കുഞ്ഞിനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് തന്നെ ഹെരോദാവ് ആളുകളെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ദർ ഇസ് എ ഫ്യൂ സസ്പെക്റ്റഡ് ചിൽഡ്രൻ, യേശുക്രിസ്തു ആണെന്ന് യേശു കുഞ്ഞാണെന്ന് അവർ സംശയിക്കുന്ന, ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത് ഈ സഖറിയാ പുരോഹിതനും എലിസബത്തും വളർത്തുന്ന കുഞ്ഞിനെയാണ്. ഈ കുഞ്ഞിനെ വെട്ടിക്കൊല്ലാനായിട്ട് അവർ എന്ത് ഒരു കരുണയും ഈ പേരൻസിനോട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ വിട്ടിരിക്കുന്നത്. എവിടെ വെച്ച് കണ്ടാലും കൊന്നു കളയണം, ആ കൊച്ചിനെ കൊന്നു, യോഹന്നാനെ കൊന്നു കളയണം, അത് യേശുക്രിസ്തു ആകാം എന്നുള്ള ഇത് മനസ്സിൽ വെച്ചിട്ടാണ് അവർ ഈ രീതിയിൽ ഓർഡേഴ്സിനെ കൊടുക്കുന്നത്. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ സഖറിയ പുരോഹിതനോട് ചോദിച്ചപ്പോഴ് ആ മനുഷ്യനെ അറിയത്തില്ല, കുഞ്ഞെവിടെയാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ ബൈ ദാറ്റ് ടൈം എലിസബത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. മരുഭൂമിയിൽ ഓടിപ്പോയിട്ട് ഏകദേശം 70 വയസ്സ്, 72 വയസ്സ്, ഈ കുഞ്ഞിന് 1.5 വയസ്സ്, 2 വയസ്സാകുമ്പോഴേക്കും മരുഭൂമിയിൽ വെച്ച് എലിസബത്ത് മരിച്ചു പോകുകയാണ്, രോഗിയായിട്ട് മരിക്കുകയാണ്. എന്നിട്ട് ദ ചൈൽഡ് വാസ് ദെയർ അലോൺ ഇൻ ദ വിൽഡർനെസ്. അങ്ങനെയാണ് ഈ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും വെട്ടുക്കിളിയും കാട്ടുന്നതിനും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് ഇടയായത്. ഈ യോഹന്നാന് വാസ്തവത്തിൽ ഭക്ഷണം കൊടുത്തതും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതും യോഹന്നാനെ ഒരു പ്രവാചകനാക്കി ഉയർത്തി യെരുശലേമിലെ ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ശരിക്കും ദൈവത്തിന്റെ മാലാഖമാരുടെ ഏഞ്ചൽസ് ആണ് യഥാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നത്. യോഹന്നാൻ ചെയ്ത തെറ്റെന്താണെന്നറിയാമോ? ആകെ ഹെരോദാ രാജാവിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യ യഹൂദ്യം ഹെരോദ്യയുമായിട്ട് അദ്ദേഹത്തിന്റെ ഇല്ലെജിറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നു. ഇത് പറയുന്ന ഉടനെ നമ്മുടെ നാഥാൻ പ്രവാചകൻ ഈ ദാവീദിനോട് പറഞ്ഞു പോലെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്നത് പോലെ പച്ചയ്ക്ക് പറയുന്ന ഒരു സന്ദർഭത്തിൽ ഹെരോദ് ഓൾറെഡി നോസ് ദാറ്റ് ഹീ ഈസ് എ ഗ്രേറ്റ് മാൻ. അതുകൊണ്ടാണ് ഹെരോദാവ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അവരെ ജയിലിലിടാനായിട്ട് പറയുന്നത്. ഹെരോദ്യ ഇവനെ കൊല്ലാനായിട്ട് പലതവണയും ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഹെരോദാവ് ഈ മനുഷ്യൻ ഗ്രേറ്റ് മാൻ ആണെന്ന് മനസ്സിലായിക്കൊണ്ട് ഹി ഡോണ്ട് വാണ്ട് ടു കിൽ ഹിം, ദാറ്റ്സ് വൈ ദേ പുട്ട് ഹിം ഇൻ ദ ജയിൽ. അവിടെ ജയിലിൽ തടങ്കൽ കിടക്കുന്ന യോഹന്നാനെ കൊല്ലാനായിട്ട് ഷി വാസ് ട്രൈങ് ടു മേക്ക് സോ മെനി സ്റ്റോറീസ്, ഷി വാസ് ട്രൈങ് ടു മാനിപ്പുലേറ്റ് ദ പവർ ഓഫ് ദ എംപറർ ടു കിൽ ദിസ് പ്രോഫറ്റ്. ഇവിടെ നമ്മൾ കാണുന്നത് യോഹന്നാൻ എന്ന് പറയുന്ന യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന് ശബ്ദം എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചവൻ, പാറയിൽ നിന്ന് വെള്ളം പ്രവഹിക്കുമെന്ന് പ്രവാചകന്മാര് വിളിച്ച് ഓതിയവൻ, അവനാണ് എന്റെക്കാൾ വലിയവൻ, എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാള് അടിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ കള്ളത്തെ മുറ്റും വെടിപ്പാക്കി പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഫോർറണ്ണറായിട്ട് പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്നാപകനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീയുടെ എന്താ ഞാൻ പറയുന്നത്, അവളുടെ യഥാർത്ഥമായിട്ട് അവളുടെ ജീവിതത്തിൽ തെറ്റായ ജീവിത രീതിയെക്കുറിച്ച് അവളുടെ പിന്നെ എന്താ പറയുക, അവളുടെ പ്രൈവറ്റ് ലൈഫിലുള്ള ഒരു തെറ്റായ കാര്യത്തെ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് വെച്ചുകൊണ്ട് ഷീ ഈസ് ഡെവലപ്പിംഗ് എ ഗ്രഡ്ജ്. ഈ മനുഷ്യനോട് ഈ ഗ്രഡ്ജ് എന്നുള്ളതിൻ്റെ ഈ മലയാളത്തിലെ പദം ശരിക്കും പക എന്നാണ്. പക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ സെക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ വ്യക്തിയോടുള്ള ദേഷ്യമല്ല അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള പകയാണ് ഈ ഹെരോദ്യയ്ക്ക് ഇരിക്കുന്നത്. ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ചാൻസ് ടു കിൽ ദിസ് ഗായ്, ഷീ ഈസ് ട്രൈങ് ടു ഫൈൻഡ് എ വേ ടു കിൽ ദിസ് ഗായ്. എന്തെല്ലാം നോക്കിയിട്ടും യോഹന്നാനെ ഒരു ബന്ധത്തിലും കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അവസാനം നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് അവളുടെ മകളുടെ ജന്മദിവസം ആ പെങ്കൊച്ച് വന്നിച്ച് ഡാൻസ് ചെയ്യുന്നത്. ഡാൻസ് ചെയ്യുന്ന സമയത്ത് രാജാവ് ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട്? ഔ ഗിവ് ഇറ്റ് ടു യു. ഉടനെ ഈ രാജ്ഞി ചെന്നിട്ട് ആ കുഞ്ഞിനോട് പറയുക, കടവിൽ കിടക്കുന്ന യോഹന്നാന്റെ തല ഒരു താലത്തിൽ എനിക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ സിമിലറായിട്ടുള്ള ഈ പകയുടെ, അതായത് പ്രത്യേകിച്ച് ഈ ലൈംഗികതയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ തരത്തിലുള്ള രതിഭാവത്തിൻ്റെ ഈ പിന്നെ ഭാവങ്ങളുള്ള പക എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര ഇൻറ്റൻസിറ്റിയാണ്. ഇത് ധാരാളം ഇന്നസെൻ്റ് ആയിട്ടുള്ള മനുഷ്യരെ എത്രയെത്ര നമ്മളിന്ന് ഇപ്പം ഈ ന്യൂസിലൊക്കെ കാണുന്ന കൊലപാതകങ്ങളാണെങ്കിലും നമ്മൾ കാണുന്ന ഈ ഒത്തിരി ആളുകൾ തൂങ്ങിച്ചാവുന്നുണ്ട്, ഒത്തിരി ആളുകളുടെ ലൈഫിനകത്ത് ഇതൊക്കെ, പക്ഷേ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെറിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കൊച്ചു 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 പകകളുടെ വിദ്വേഷത്തിൻ്റെ പകയുടെ സൂപ്പർലേറ്റീവ് ഇത് കാണാൻ തക്കൊണ്ട് സാധിക്കും. വിശ്വസാഹിത്യകാരനായിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന് പറയുന്ന ആ പ്ലേക്കകത്ത് നമുക്കറിയാം, സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഒഥല്ലോ എന്നുള്ള പ്ലേക്കകത്ത് അവർ പറയുന്ന എന്താണ്, ഒരു ഇയാഗോ എന്ന് പറയുന്ന ഒരു മനുഷ്യന്, ഇയാഗോ എന്ന് പറയുന്ന മനുഷ്യന് ഒഥല്ലോയോടുള്ള വൈരാഗ്യമാണ്. വൈരാഗ്യം എന്താന്ന് വെച്ചാൽ അവന് കിട്ടുന്ന ഒരു പ്രൊമോഷൻ കസിയോ എന്ന് പറയുന്ന മനുഷ്യന് പ്രൊമോഷൻ കൊടുക്കുന്ന, ആൻഡ് ഹീ ഈസ് ട്രൈങ് ടു മാനിപ്പുലേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒഥല്ലോ ആൻഡ് ഡെസ്റ്റമൺ, ഡെസ്റ്റമണ എന്ന് പറയുന്ന സ്ത്രീയോട്. പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ആ ഒരു 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 ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഒരു പോസിറ്റീവ് ഇതിൽ ജീവിക്കുന്ന ഒരു ബന്ധമാണ് ഒഥല്ലോയുടെയും ഡെസ്റ്റമണയുടെയും. പക്ഷേ ഇയാഗോ എന്ന് പറയുന്ന മനുഷ്യന് തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് കസിയോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വലിച്ചിട്ടിട്ട് ഇവിടെ ഈ പറയുന്ന പോലെ ഷീ ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ, ഷീ ഈസ് ഷെയറിംഗ് ദ ബെഡ് വിത്ത് സംബഡി എന്നുള്ള രീതിയിൽ പറഞ്ഞു and Othello was stuck and he don't know how to find a way. Avasanam ivane ettum koodale snehichirna bhariki kodutha sammanamayittu oru handkerchief കൊടുത്തിട്ടുണ്ട്. ഇയാഗോ ഇത് കൈക്കലാക്കിയിട്ട് എമിലിയോ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ട് ഇത് കൈക്കലാക്കിയിട്ട് ഈ കർച്ചിഫ് കസിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഒത്തലയെ കൊണ്ടുവന്നത് കാണിക്കുന്ന, എന്നിട്ട് ധൈര്യമായിട്ട് ആ ഭാര്യയെ വെട്ടിക്കൊന്നിട്ട് അല്ല ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ഒത്തലോ ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് ഷേക്സ്പിയർ ആ പ്ലേ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇതുപോലെ പക എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നസെൻ്റ് ആയിട്ടുള്ള മനുഷ്യരുടെ മരണത്തിന് പലപ്പോഴും ഇത് കാരണമായി തീരും. എന്തിനാ അച്ഛനെ ഈ പകയെക്കുറിച്ച് ഇത്രയും പറയുന്നത്? നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദേഷ്യം ആങ്കർ എന്നൊക്കെ പറയുന്ന ഒരു അളവ് വരെ ഒക്കെ കൊള്ളാം. ചിലർ പറയും ഞാൻ എന്താണെങ്കിലും അവനെ കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. അങ്ങനെ ആ ഒരു ഹയർ ലെവലിലേക്ക് നമ്മുടെ ദേഷ്യം പോയിട്ടുണ്ടെങ്കിൽ അത് ഗ്രഡ്ജാകും പകയാകും, അത് പലപ്പോഴും നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇത് കൊണ്ട് എത്തിക്കും. ഇങ്ങനെ ഒരു സ്ത്രീയുടെ ലൈഫിൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു പകയുടെ അതിൻ്റെ അതാണ് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ലൈഫ് എടുത്ത് കളഞ്ഞത്. ഇന്ന് ആ യോഹനാൻ സ്നാപകനെ നമുക്ക് ഓർക്കാം. ആ കർത്താവിൻ്റെ മുന്നോടിയായിട്ട് കളത്തെ മുറ്റും വെടുപ്പാക്കിയ ആ നല്ല പിന്നെ പ്രവാചകനെ നമുക്ക് ഓർക്കാം. യോഹനാനെ നമുക്ക് വേണ്ടി നമുക്ക് മത്സ്യയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കും.